ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എവരി ഹോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തു നാമത്തിൽ വീണ്ടും വന്ദനമറിയിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർമാനമായി ഈ ക്ലാസ്സിൽ 8-4 അധ്യായത്തിൻ്റെ 8 വാക്യം മുതലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നാം വായിച്ചത്. ദൈവജനത്തോട് അവരുടെ ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് പ്രബോധിപ്പിക്കുകയാണ് യാക്കോബ് എന്ന് നമുക്ക് ഈ ഭാഗം കാണുമ്പോൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. പരുഷവും ഭീഷണവുമായ സംബോധനയ്ക്ക് ശേഷം സഹോദരന്മാരെ എന്ന് തനിക്ക് പ്രിയങ്കരമായ സംബോധനയിലേക്ക് യാക്കോബ് മടങ്ങി വരികയാണ്. ദുഷിക്കുക എന്നതിന് ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായി സംസാരിച്ചതുപോലെ പിറുപിറുക്കുക, അധികാരത്തെ ചോദ്യം ചെയ്യുക, ഒരാളെക്കുറിച്ച് ഏഷണി പറയുക, തെറ്റായ ആരോപണം ഉന്നയിക്കുക എന്നെല്ലാം അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്നതാണ്. ദുഷിക്കരുത് എന്ന വിലക്ക് സൂചിപ്പിക്കുന്നത് യാക്കോബിൻ്റെ വായനക്കാർ അത് ചെയ്തു പോന്നു എന്നതുകൊണ്ടാണ്. അന്നത്തെ പ്രിയപ്പെട്ടവർ ദൂഷണമായ വാക്കുകൾ ഉപയോഗിക്കുന്നിരുന്നുണ്ട്. ഈ ലേഖകൻ്റെ ഈ നിരോധനത്തിലുള്ള ന്യായം രസകരമാണ്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. അതായത് ന്യായപ്രമാണം പ്രമാണിക്കുന്നു, അതിനു മുമ്പ് ഞാൻ പൂർണ്ണനാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ കൂട്ടു സഹോദരനെ നിസാര കാര്യങ്ങൾക്ക് പോലും ദുഷിക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് യാക്കോ പറയുന്നത്. ഇതൊരിക്കലും പാടില്ല. നമ്മളങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടുകാരെ ദുഷിച്ചാൽ, നമ്മൾ ഏഷണി പറഞ്ഞാൽ, നമ്മൾ അധികാരത്തെ ചോദ്യം ചെയ്താൽ, അത് ന്യായപ്രമാണത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന്, ദൈവത്തിൻ്റെ പ്രമാണത്തെ തന്നെ, ദൈവത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമായി കണക്കാക്കും എന്നാണ് ഇവിടെ യാക്കോബ് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഹോദരനെ വിധിക്കുന്നതിനാൽ ന്യായപ്രമാണത്തെ നാം വിധിക്കുകയാണ്. ന്യായപ്രമാണം അനുസരിക്കുന്നുള്ള പരാജയം ന്യായപ്രമാണാധികാരത്തിൻ്റെ വ്യക്തമായ നിരാകരണമാണ്. വചനമനുസരിക്കുന്നതാണ് ക്രിസ്ത്യാനിത്വത്തിൻ്റെ കാതലെന്ന് യാക്കോബ് ഇവിടെ വ്യക്തമായി സമർത്ഥിക്കുകയാണ്. ന്യായപ്രമാണ ദാതാവും ന്യായാധിപതിയും ന്യായപ്രമായ ദൈവം എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്കൊരു പ്രയോഗം കാണുവാനായിട്ട് കഴിയും. ദൈവം ന്യായപ്രമാണ ദാതാവാണ്, ദൈവം ന്യായാധിപതിയുമാണ്. ദൈവം ന്യായപ്രമാണത്തെ അധികാരപ്പെടുത്തുന്നവൻ മാത്രമല്ല, അതിനെ നിർവഹിക്കുന്നവനത്രേ. ദൈവീക ഭരണത്തിൻ്റെ എക്സിക്യൂട്ടീവും ന്യായപാലകനുമെല്ലാം ദൈവം തന്നെയാണ് എന്ന് അദ്ദേഹം ഈ വാക്കിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ദൈവം രാജാവാണ്, അവൻ തൻ്റെ നിയമത്തെ സ്ഥാപിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു. അവൻ ന്യായാധിപനാണ്, അവൻ തൻ്റെ നിയമത്തെ ഉയർത്തിപ്പിടിക്കുകയും പ്രവൃത്തിപഥത്തിൽ വരുത്തുകയും ചെയ്യുന്നു. ദൈവം മാത്രമാണ് സൃഷ്ടിജാലങ്ങളുടെ ഭാവി നിർണ്ണയിക്കുവാൻ കഴിവുള്ള ന്യായദാതാവും വിധികർത്താവും എന്ന് അദ്ദേഹം പറയുകയാണ്. നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ അവരുടെ ആത്മീയതയെയും ഭാവിയെയും വിധിക്കാറുണ്ട്. ഇതോരോ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ത്യാഗ ഗ്രാഹ്യ വിവേചനത്തെ ഒരിക്കലും തടയുന്നില്ല. ദൈവകൽപ്പന ഗൗരവമേറിയ നിലയിൽ ലംഘിക്കുന്നവരെ സഭാ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കുന്നതിനെയും ഈ വാക്യം വിലക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് അടുത്ത 11-ാം വാക്യം മുതലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. 12-ാം വാക്യത്തിൽ ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ, രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവനും അവൻ തന്നെയാണ്. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആര് എന്ന് യാക്കോബ് ചോദിക്കുകയാണ്. അപ്പോൾ നിശ്ചയമായും നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് വിധിക്കുവാൻ ദൈവം അനുവാദം തന്നിട്ടില്ല. അത് നമ്മുടെ സഭാ ശുശ്രൂഷയിലോ അല്ലെങ്കിൽ നമ്മുടെ അധികാര പരിധിക്കകത്തോ വരുന്ന കുറവുകളെ ചൂണ്ടിക്കാണിക്കരുത് എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ആവശ്യമില്ലാതെ ഏൽപ്പിക്കാത്തത് ചെയ്യുവാൻ നമുക്ക് പ്രമാണമില്ല. എല്ലാവരെയും കയറി വിധിക്കുവാൻ, എല്ലാറ്റിനും കയറി ഏറ്റുപിടിക്കുവാൻ നാം തയ്യാറാകരുത്. അത് നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്, അത് കർത്താവാണ് വിധിക്കേണ്ടത്. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം കേട്ടിട്ട് മുഴുവൻ വിധിയും നാം അങ്ങ് കൽപ്പിക്കുകയാണ്, അങ്ങനെ പാടില്ല എന്ന് പറയുന്നു. അടുത്ത് ചോദിക്കുന്നുണ്ട്, കൂട്ടുകാരനെ വിധിക്കാൻ നീ ആർ? കൂട്ടുകാരനെ വിധിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുന്നത് വലിയ പാപമല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം, എന്നാൽ അത് ഏറ്റവും മോശമായ പാപമാണെന്നാണ് ഇവിടെ പറയുന്നത്. ലേവ്യ പുസ്തകത്തിലും അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സഭയിലുണ്ടാകുന്ന ശണ്ട കലഹം, നാവിനെ നിയന്ത്രിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരെ നിന്ദിക്കുക ഇത്യാദി കാര്യങ്ങളെല്ലാം വിശ്വാസി ഒഴിഞ്ഞിരിക്കണം ഇതെല്ലാം നീക്കി ഉയരത്തുനിന്നുള്ള ജ്ഞാനം പ്രാപിച്ച് ജീവിക്കുവാൻ തയ്യാറാകുന്നവന് മാത്രമേ വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയൂ എന്നാണ് ഈ വാക്യങ്ങളിലൂടെ യാക്കോവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നാം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്ന ഞാനൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, അന്യോന്യം ദുഷിക്കരുത്, അന്യോന്യം വിധിക്കരുത്, അന്യോന്യം പിറുപിറുക്കരുത് അഥവാ ഞരങ്ങരുത്, വലിപ്പം ഭാവിക്കരുത്, ഒന്നും കടമ്പെട്ടിരിക്കരുത്, ഇടർച്ച വരുത്തരുത്, വ്യവഹാരം അന്യോന്യം നമ്മൾ വ്യവഹാരം നടത്തരുത്, അന്യോന്യം വൃദ്ധാഭിമാനികളാകരുത്, അന്യോന്യം ഭോഷ്ക് പറയരുത്, അന്യോന്യം കോപം വെച്ചുകൊണ്ടിരിക്കരുത്, അന്യോന്യം ചതിക്കരുത്. ഇങ്ങനെ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ കുറച്ച് വാക്യങ്ങൾക്കകത്ത് യാക്കോബ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അതിൻ്റെ 13 മുതലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്നവരെ കേൾപ്പീൻ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്ന് ഇന്ന് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്? നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ഇവിടെ വളരെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യത്തെ യാക്കോബ് നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഭൗതികത്വവും ഔദ്യത്വവും സമചിതമായി ചേർന്നു പോകണം എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഖണ്ഡികയിൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാന ഭാഗം മുമ്പേ ചിന്തിച്ച പോലെ ധനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കൂടിയാണ്. വളരെ ലാഭം ഉണ്ടാക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ആളുകളെയാണ് ഇവിടെ യാക്കോബ് സൂചിപ്പിക്കുന്നത്. രണ്ട് കൂട്ടരും, ധനത്തെ വെറുതെ കൈകാര്യം ചെയ്ത് അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നവരും ധനം കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ, വളരെ വളരെ ലാഭം എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾക്കൊന്നുള്ളതല്ല, അത്യാഗ്രഹത്തോടെ പണം ഉണ്ടാക്കണമെന്നുള്ള അതിമോഹത്തോടെ കൈകാര്യം ചെയ്യുന്നവർ ഒരുപോലെ കുറ്റക്കാരായി ഈ വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവർ രണ്ടു കൂട്ടരെയും കുറിച്ച് പറയുന്നവർ ദൈവത്തെ മറന്ന് ലോകസ്നേഹികളായി മാറുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഇതിലൂടെ യാക്കോബ് ഓർപ്പിക്കുന്നത്. അവരുടെ ധനത്തെ അല്ല, അവരുടെ ആ അതിനുവേണ്ടിയുള്ള അവരുടെ ആ ഓട്ടത്തെ, ആ വൃഥാവായ ഓട്ടത്തെയാണ്, മറ്റെല്ലാം മറന്ന്, ദൈവത്തെ മറന്ന്, ദൈവ വഴികളെ മറന്ന് വൃഥാവായുള്ള ഓട്ടത്തെ ഇവിടെ യാക്കോബ് വിമർശിക്കുകയാണ്. അടുത്തത് നമ്മൾ പിന്നെയും തോന്നും അവരോട് പരുഷമായിട്ട് പിന്നെയും സംസാരിക്കുക. അവരോട് പറയുന്നു, നിങ്ങൾ എവിടെ പോകണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ വേണം എന്നൊന്നും ഉറപ്പില്ലാത്ത, എവിടെ എത്തൊക്കെ ചെയ്താൽ ദൈവത്തെ കൂടാതെ ചെയ്യുന്നതിനൊന്നും ഒരു പ്രയോജനമില്ല എന്ന ബോധ്യം പോലും നിങ്ങൾക്കില്ല. അന്നത്തെ ലോകത്തിലെ പുതിയ പട്ടണങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കി വന്ന ആളുകളോട് പറയുക, നിങ്ങൾ വ്യാപാരം ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാനായിട്ട് ഓടിപ്പോകുന്നു, പക്ഷെ നിങ്ങൾ മറിഞ്ഞ് ചിന്തിക്കണം, ദൈവത്തെ കൂടാതെയുള്ള നിങ്ങളുടെ സകല പ്രയത്നങ്ങളും വൃഥാവാകും എന്ന് അദ്ദേഹം അവരെ ഓർപ്പിക്കുകയാണ്. ഇതിന് സമാനമായൊരു വാക്യമാണല്ലോ സങ്കീർത്തനം 128 നമ്മൾ കാണുന്നത്. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരും വൃഥ ജാഗരിക്കുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ വീട് പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പം എന്തൊക്കെ ചെയ്യാം, മനുഷ്യന് കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അത് ഫലവത്തായി മാറണമെങ്കിൽ, അതുകൊണ്ടുള്ള പ്രയോജനം അവനും അവൻ്റെ സമൂഹത്തിനോ അവൻ്റെ കുടുംബത്തിനോ സഭയ്ക്കോ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ മുൻനിർത്തി അവൻ ചെയ്യുന്നവനായി മാറണം എന്നാണ് ഇവിടെ കർത്താവ് അവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേ ആശയമാണ് ഇവിടെ യാക്കോബും പറയുന്നത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്ന് ഇന്ന് ചെയ്യുമെന്നല്ലയോ നിങ്ങൾ പറയേണ്ടത്. എന്നാൽ ഇന്ന് ദൈവമക്കളായ നമ്മൾ പോലും നമ്മുടെ കഴിവിൽ, നമ്മുടെ പ്രാപ്തിയിൽ നമ്മൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. ഇന്നത്തെ ആളുകളെല്ലാം ആ ഒരു ചിന്താഗതിക്കാരൻ, എനിക്കെന്തോ വലിയ മിടുക്കുണ്ട്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ നോക്കിയാൽ ഏതാണ്ടൊക്കെ സാധിക്കും എന്ന് പറയുന്നവരാണ്. അത് പറയും അദ്ദേഹം പറയുന്നത്, ഇത് നിങ്ങൾ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുകയാണ്. വമ്പ്, ഇല്ലാത്ത കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ്, അതൊരിക്കലും പാടില്ല. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു എന്ന് അദ്ദേഹം പറയുക. അതായത് ദൈവത്തെ മുൻനിർത്താതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവം സഹായിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ദൈവം എന്നോട് വല്ലതും അനുസരിഞ്ഞാൽ എനിക്ക് ഗുണമാകും എന്ന് പറയുന്നതിന് പകരം എനിക്കേതാണ്ട് കഴിയുമെന്നുള്ള ചിന്ത ആരെയും ഭരിക്കാൻ പാടില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗം ഇവിടെ, ഒരു ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ പൗലോസ് പറയുകയുണ്ടായി, ഞാനാകുന്ന കൃപയാലാകുന്നു, ദൈവം എന്നെ നിർത്തിയതാണ്. അപ്പോൾ ആ ചിന്ത നമ്മെ എല്ലാവരെയും എപ്പോഴും ഭരിക്കുന്നെങ്കിലേ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വിജയകരമായി മാറൂ എന്നാണ് യാക്കോബ് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത ഒടുവിൽ അതിൻ്റെ 17 വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അപ്പം നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് അറിവുണ്ടായാൽ അത് ചെയ്തു കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നന്മ ചെയ്യുവാൻ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഇടമുണ്ടായിരിക്കണം എന്ന് യാക്കോബ് ഇവിടെ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നൊരു ഒരു പ്രയോഗത്തോടെയാണ് മറ്റു ഭാഷാന്തരങ്ങളിൽ ഈ 17 വാക്യം ആരംഭിക്കുന്നത്. മുൻ പറഞ്ഞതിനോട് ഇനിയും പറയുവാൻ പോകുന്നതിനെ ബന്ധിപ്പിക്കുകയാണ് അദ്ദേഹം. നന്മ അല്ലെങ്കിൽ ശരി എന്താണെന്ന് പറഞ്ഞു. നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തി ഉള്ളപ്പോൾ അതിന് യോഗ്യരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത് എന്ന് ശലോമോൻ പറയുന്ന ഒരു വാക്യം സദൃശ്യം 3:27 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് ഈ ചിന്തയോടെ ആയിരിക്കാം യാക്കോബ് ഈ വാക്യം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വയം പര്യാപ്തയിൽ ആശ്രയിക്കാതെ ഔദ്യോഗ്യം കൈവിടിഞ്ഞ് ദൈവഹിതത്തിന് കീഴടങ്ങിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ശരിയെന്ന് മുകളിൽ പറഞ്ഞു കാര്യങ്ങളെ അത് ചെയ്യുവാൻ നാം തയ്യാറാകുമ്പോൾ തന്നെ ശരിയല്ലെന്ന് പറയുന്നതിനെ ഉപേക്ഷിക്കുവാൻ കൂടെ തയ്യാറാകുന്നിടത്താണ് ക്രിസ്ത്യ ജീവിത വിജയം ഇരിക്കുന്നതെന്ന് യാക്കോബോട് പറയുകയാണ്. യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളുമെന്ന് യേശു പറഞ്ഞ ഒരു ഭാഗം ഇവിടെ ശ്രദ്ധേയമാണ്. ദൈവഹിതം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം ഇവിടെയും യാക്കോബ് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ദൈവഹിതം എന്തോ അതിന് കീഴ്പ്പെട്ട് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.